رمضان 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 أهلا رمضان.
السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونصلي ونسلم على رسوله الكريم، أما بعد. تلاوة مجالس رمضان إن تيبيسود لك إلا برشاكركم والر هدية مايا سواغدا، مرحبا بكم جميعا. إن തിലാവ മജാലിസ് റമദാനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ ഫീൽ. ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളോടൊപ്പം ഞാൻ മുസ്തഫ ഹുദവി കൊടുവള്ളി, എൻ്റെ കൂടെ ഹാഫിദ് അബൂബക്കർ അമ്പലക്കണ്ടി. വളരെ ഹൃദ്യമായ സ്വാഗതം ഹാഫിദ് അബൂബക്കർ അമ്പലക്കണ്ടി. വളരെ പ്രശസ്തനായ ഖുർആൻ പാരായണ വിദഗ്ധനാണ്. വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. ദർശന ചാനലിൻ്റെ റിയാലിറ്റി ഷോ സീസൺ 7 ജേതാവാണ്. ഒരുപാട് വേദികളിൽ ഖുർആൻ പാരായണം നിർവഹിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഹാഫിദ് അബൂബക്കർ അമ്പലക്കണ്ടി ഒന്ന് കൂടുതൽ പരിചയപ്പെടാം.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഞാൻ മുഹമ്മദ് അബൂബക്കർ അമ്പലക്കണ്ടിയാണ് സ്വദേശം. കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിക്കടുത്ത് അമ്പലക്കണ്ടിയാണ് സ്വദേശം. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് കോട്ടുമല ഇസ്ലാമിക് കോംപ്ലക്സിലെ ദാറുസലാം ഹിഫ്ദ് കോളേജിലാണ്.
പട്ടിക്കാട് ജാമിയ നൂരിയിൽ നിന്ന് ഫൈദി
സനദ് സ്വീകരിച്ചു
ഈ വർഷം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ സൂറത്തുൽ ഫീൽ, അതിൻ്റെ പാരായണം, ആശയ വിശദീകരണം, അതുപോലെ അതിൻ്റെ തജ്വീദുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച, ഇതാണ് നമ്മുടെ തിലാവ മജാലിസ് റമദാനിൽ നടന്നു വരുന്നത്. അപ്പോൾ സൂറത്തുൽ ഫീൽ, സൂറത്തുൽ ഫീൽ സൂറ മക്കിയയാണ്. 5 ഈ സൂറത്തിലുള്ളത്. മക്കയിൽ അവതരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക ജീവിതകാലത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ ഫീൽ. ആ പേര് തന്നെ സൂചിപ്പിക്കുന്നത് വലിയ ഒരു സംഭവത്തിലേക്കാണ്. അൽഫീൽ എന്ന് പറഞ്ഞാൽ ആ പദത്തിൻ്റെ അർത്ഥം ആന എന്നാണ്. സൂറത്തുൽ ഫീൽ, സൂറത്തുൽ ഫീൽ എന്ന് പറഞ്ഞാൽ ആന എന്നാണ്. അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു അധ്യായം അവതരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിന് സൂറത്തുൽ ഫീൽ എന്ന് പേര് വന്നിട്ടുള്ളത്. നമുക്ക് ചെറിയ രൂപത്തിൽ ആ ഒരു സംഭവം ഒന്ന് പറഞ്ഞാലോ? ഇൻഷാല്ലാ തീർച്ചയായും അത് നമ്മുടെ പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകരിൽ കുട്ടികൾ മുതിർന്നവരെല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മദ്രസ സമസ്ത ഓൺലൈനിൻ്റെ പഴയ പ്രേക്ഷകരായ മദ്രസ വിദ്യാർത്ഥികൾ കാര്യമായിട്ട് ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്നവരാണ്. അതുകൊണ്ട് അവരെ കൂടി പരിഗണിച്ചുകൊണ്ട് നമുക്ക് ആ കഥ, ആ ചരിത്രം ഒന്ന് സംഗ്രഹമായിട്ട് പറയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വർഷം, പൊതുവെ അത് ചരിത്രത്തിൽ കാണാം, ആനക്കലഹ സംഭവം നടന്ന വർഷം എന്നാണ്. ആനക്കലഹ സംഭവം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ സൂറത്തുൽ ഫീൽ വിശദീകരിക്കപ്പെടുന്ന സംഭവം അല്ലേ?
അതെ.
അബ്രഹത്തുൽ അശ്രം എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം യമനിലെ രാജാവാണ്. നമ്മൾ കഥ പറയുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം എന്ന് പറയുന്നുണ്ടെങ്കിലും കഥ മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ ആ ഒരു പ്രയോഗം ശരിയല്ല എന്ന് ചിലപ്പോൾ തോന്നും. ഈ രാജാവ് അബ്രഹത്തിൽ അഷറം അദ്ദേഹത്തിന് ഈ മക്കയിലെ കാബ അറബികൾ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ആരാധന കേന്ദ്രമായതുകൊണ്ട് വലിയ അസൂയുണ്ടായിരുന്നു അതിനോട്. ആളുകൾ എല്ലാ വർഷവും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ തന്നെ മക്കയിലെ കാബയിലേക്ക് ആളുകൾ വരിക, മക്കയിലേക്ക് വരിക, അവിടെ വലിയ വാണിജ്യവും ബിസിനസ്സും ഒക്കെ നടക്കുക എന്നുള്ളത് നേരത്തെ നടന്നുകൊണ്ടിരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിൽ വലിയ അസൂയുണ്ടായിരുന്നു അബ്രഹത്തുൽ അഷ്റമിന്. അപ്പോൾ അബ്രഹത്തുൽ അഷ്റം ഹബ്ഷയിലെ രാജാവുമായി സംസാരിച്ചിട്ട് അതുപോലെ എന്നാൽ അതിനേക്കാളും ജനങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു ആരാധനാലയം, ഒരു കനീസ യമനിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവരവിടെ ഒരു വലിയ കെട്ടിടം നിർമ്മിച്ചു. കാബയെ വെല്ലുന്ന ഉയരവും ആകർഷണീയതയും കൊത്തുപണികളും ഒക്കെയുള്ള വലിയ ഒരു
ദേവാലയം
ഇത് നിർമ്മിക്കുമ്പോൾ തന്നെ അബ്രഹത്തുൽ അഷ്റമിൻ്റെ ഉദ്ദേശം ഇത് ഇത്രയും ആകർഷണീയമാവണം, മക്കയിലേക്ക് പോകുന്ന ആളുകളെല്ലാം കൂടെ യമനിലേക്ക് വരണമെന്നുള്ളതാണ്. പക്ഷേ അതങ്ങനെ നിർമ്മിച്ചെങ്കിലും അത് വളരെ ഉയരത്തിലുണ്ടായിരുന്ന ഒരു ദേവാലയമാണ് എന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അതിൻ്റെ പേര് പറയുന്നുണ്ട്, അൽ ഖലീസ് എന്ന പേര് പറയുന്നുണ്ട്. അങ്ങനെ പേര് വരാൻ തന്നെ കാരണം ആളുകൾ അതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ തലയിൽ നിന്ന് തൊപ്പി താഴെ വീഴും, അത്രയും ഉയരത്തിലായിരുന്നു. അതുകൊണ്ട് അതിന് അൽ ഖലീസ് എന്ന പേര് വിളിച്ചു. ഇത് അറബികൾക്ക് ഇത് കേട്ടപ്പോൾ, ഈ അദിനാനികളും ഖഹ്താനികളുമാണ് മക്കയിലുള്ള അറബികൾ, യമനിലും അറബികളുണ്ട്, പക്ഷേ ഖഹ്താനികളും അദിനാനികളുമായ അറബികളാണ് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന അറബ് ഗോത്രങ്ങൾ. അപ്പോൾ അവരുടെ ഒരു കേന്ദ്രവും അവരുടെ ഭരണശിര കേന്ദ്രവും ഒക്കെയാണല്ലോ മക്കയും കാബയും അതിൻ്റെ ചുറ്റുഭാഗങ്ങളും. അപ്പോൾ അറബികൾ ഇങ്ങനെ യമനിലൊരു പുതിയൊരു ദേവാലയം വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ അവർക്ക് ശരിക്കും അതിനോട് വല്ലാത്തൊരു അമർഷം ഉണ്ടായി. അറബികൾ സ്വാഭാവികമായിട്ട് യമനിലേക്ക് കച്ചവടത്തിന് പോകാറുണ്ട്, യമനിൽ നിന്ന് ആളുകൾ മക്കയിലേക്കും വരാറുണ്ട് ഓരോ മൗസമുൽ ഹജ്ജിൻ്റെ സമയത്ത് പ്രത്യേകിച്ച്. അപ്പോൾ ഇത് അറബികൾക്ക് വലിയ ദേഷ്യം ഉണ്ടാക്കി. അപ്പോൾ ചില അറബികൾ ആ സമയത്തുണ്ടായി മക്കാരായ ചില ആളുകൾ യമനിൽ പോയി, അവർക്ക് അവിടെ ചെന്നപ്പോൾ ഈ ദേവാലയം കണ്ടു. അപ്പോൾ ഈ ദേവാലയം പണി കഴിപ്പിച്ചത് എല്ലാ ജനങ്ങളെയും അങ്ങോട്ട് ആകർഷിക്കാനാണെന്നുള്ള സംഗതി അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വല്ലാത്തൊരു അമർഷവും ദേഷ്യവും അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ചില മക്കാരായ ചില ആളുകൾ എന്ത് ചെയ്തു, അവർ തക്കത്തിന് ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ കയറി അവിടെ വിസർജിച്ച് വൃത്തികേടാക്കി ദേഷ്യം തീർക്കാൻ, എന്നിട്ട് അവിടുന്ന് കടന്നു കളഞ്ഞു. ഇതറിഞ്ഞപ്പോൾ അബ്രഹത്തിന് വല്ലാത്ത ദേഷ്യം, ആഹാ മക്കാര് നമ്മളോട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ വെറുതെ വിടില്ല, എങ്കിൽ കാബ നമ്മൾ പൊളിച്ചിട്ടേ അടങ്ങുള്ളൂ. അങ്ങനെയാണ് അബ്രഹത്ത് കാബ പൊളിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അങ്ങനെ അതിനു വേണ്ടിയുള്ള കോപ്പ് കൂട്ടലുകൾ നടത്തി. ഒരു പ്രത്യേകമായി അതിന് ആനകളെ തയ്യാർ ചെയ്തു എന്നുള്ളതാണ്. ചരിത്രത്തിൽ പല രൂപത്തിൽ പറയപ്പെടുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു ആന മഹ്മൂദ് എന്നാണ് ആനയുടെ പേര്. അതിൻ്റെ കൂടെ 4 ആനകൾ വേറെയും, അല്ല 6 ആനകളുണ്ട്, 8 ആനകളുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ ഇത്രയും ആനകളെയുമായി വലിയൊരു ഒരു സൈന്യവുമായി അബ്രഹത്ത് മക്കയിലേക്ക് മുന്നേറ്റം നടത്താം, മാർച്ച് ചെയ്യാം. അതിനു മുമ്പ് തന്നെ മക്കാർക്ക് അതിനെക്കുറിച്ചുള്ള വിവരം അറിയിച്ചിട്ടുണ്ട്, ഞങ്ങൾ കാബ തകർക്കാൻ വരുന്നുണ്ട് എന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ട്. മക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ വലിയൊരു സൈനിക സന്നാഹങ്ങളോ ഒന്നുമില്ല. അതിനെ ഈ യമനിൽ നിന്ന് വരുന്ന ഈ വലിയ സൈന്യത്തെ പ്രതിരോധിക്കാനുള്ള കഴിവും അവർക്ക് ഇല്ല. ഈ അബ്രഹത്തുൽ അഷ്റം ആനകളെയുമായി വരുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടി. ഈ ആനകളെ വെക്കാനുള്ള ഒരു കാരണവും പറയുന്നുണ്ട്, കാബ അത് തകർക്കുമ്പോൾ ഒന്നിച്ച് ഒറ്റയടിക്ക് അതങ്ങോട്ട് വീഴ്ത്തണം, അതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ഈ ആനകളെ വെച്ച് അതിൻ്റെ 4 മൂലകളിൽ ചങ്ങല ഘടിപ്പിച്ചിട്ട് ചങ്ങല കൊണ്ട് കാബയെ ബന്ധിച്ചിട്ട് 4 ഭാഗത്തുനിന്ന് ഒരുമിച്ച് ആനകളെ വലിപ്പിച്ച് അത് പൊളിച്ച് കളയുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിനുവേണ്ടിയാണ് ആനകളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ആനകളെയുമായി പോയി മക്കയുടെ അതിർത്തിയിലെത്തി. അബ്ദുൽ മുത്തലിബ് ബിൻ ഹാഷിം, അബ്ദുൽ മുത്തലിബാണ് അന്ന് മക്കയുടെ നേതാവ്. അബ്ദുൽ മുത്തലിബിന് ആ വിവരം കിട്ടിയിരുന്നു. ഇവർ അതിർത്തിയിൽ വന്ന ഉടനെ അവിടെ അബ്ദുൽ മുത്തലിബിൻ്റെ കുറച്ച് ഒട്ടകങ്ങളുണ്ടായിരുന്നു, 200 ഒട്ടകങ്ങളുണ്ടായിരുന്നു. അത് ഇവർ പിടിച്ചെടുത്തു. അപ്പോൾ അബ്ദുൽ മുത്തലിബിന് അതിൻ്റെ കാര്യത്തിൽ വലിയ വിഷമമായി. പിന്നെ ഇത് ഇങ്ങനെ യമനുകാർ സൈനിക നീക്കം നടത്തുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്തു, മക്കാരോട് പറഞ്ഞു നമുക്കിത് പ്രതിരോധിക്കാൻ കഴിയില്ല, അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി പരിസരത്തുള്ള മലമുകളിൽ പോയി രക്ഷപ്പെട്ടോളൂ, ഇത് അള്ളാഹുവിൻ്റെ കഅബ അള്ളാഹുവിൻ്റെ ദേവാലയമാണ്, അള്ളാഹുവിൻ്റെ ആരാധനാലയമാണ്, അത് അവൻ സംരക്ഷിച്ചുകൊള്ളു, നമ്മൾ നമ്മുടെ കാര്യം നോക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും സ്വന്തം വീടുകളിലും മലമുകളിലൊക്കെ ആയിട്ട് അവർ സുരക്ഷിത സ്ഥാനങ്ങൾ തേടിയെന്നാണ് ചരിത്രം പറയുന്നത്. അബ്രഹാമത്ത് ഒട്ടകത്തെ പിടിച്ച കാര്യം അബ്ദുൽ മുത്തലിബ് പറഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബ് ആ വിഷയത്തിൽ ആദ്യം അബ്ദുൽ മുത്തലിബിൻ്റെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു, അബ്രഹാമത്ത് നിങ്ങളുടെ ഒട്ടകം നമ്മളെ പിടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്, നിങ്ങൾ നമ്മളോട് നിങ്ങളോട് യുദ്ധം ചെയ്യാനാണ് നമ്മൾ വന്നത്, നിങ്ങളെന്താണ് നിങ്ങളുടെ നിലപാട് എന്നറിയാൻ ഒരാൾ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു യുദ്ധത്തിനൊന്നും ഞങ്ങളില്ല, ഞങ്ങളെക്കൊണ്ട് യുദ്ധം ചെയ്യാനൊന്നും പറ്റില്ല, അപ്പോൾ നിങ്ങളുടെ ഈ കാബ ഞങ്ങൾ പൊളിച്ചു കളയും, അതെനിക്കറിയില്ല, പക്ഷേ എൻ്റെ 200 ഒട്ടകം നീ പിടിച്ചെടുത്തിട്ടുണ്ട്, അത് തിരിച്ചു തരണമെന്ന് ഞാൻ പറയും. അപ്പോൾ എന്തായാലും രാജാവിൻ്റെ വന്ന ദൂതൻ അബ്ദുൽ മുത്തലിബിനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടുപോയി, അബ്രഹാമത്തിൻ്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി. അബ്രഹാമത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് സംസാരിക്കുകയാണ് അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് സംസാരിക്കുമ്പോൾ പിന്നെ ചെന്നപ്പോൾ അബ്രഹാമത്ത് ചോദിച്ചു, നീ എന്തിനാണ് വന്നത്? ഞാൻ വന്നത് എൻ്റെ 200 ഒട്ടകം നീ പിടിച്ചു വെച്ചിട്ടുണ്ട്, എനിക്കത് തിരിച്ചു കിട്ടണം. ആഹാ, ഞങ്ങൾ കാബ തകർക്കാൻ വേണ്ടി വന്നതാണ്, നീ കാബയുടെ നേതാവാണ്, നിനക്ക് നിൻ്റെ നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട ദേവാലയമായ കാബയെക്കുറിച്ചൊന്നും പറയാനില്ലേ? അത് തകർക്കാനാണ് ഞങ്ങൾ വന്നത്, അതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ? നിനക്ക് നിൻ്റെ ഒട്ടകത്തെ കുറിച്ചാണോ പറയാനുള്ളത്? അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അന റബ്ബുൽ ഇബിൽ വലിൽ കാബത്തി റബ്ബൻ വലിൽ കാബത്തി റബ്ബുൻ, ഞാൻ ഈ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥനാണ്, കാബയ്ക്ക് മറ്റൊരു ഉടമസ്ഥനുണ്ട്, ഞാൻ എൻ്റെ ഒട്ടകത്തിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്, കാബയുടെ ഉടമസ്ഥൻ ആ കാബയെ സംരക്ഷിച്ചുകൊള്ളൂ, അത് ആ ഉത്തരവാദിത്തം അവൻ ഏറ്റെടുത്തിട്ടുള്ളതാണ്, അവനത് ചെയ്തുകൊള്ളു, അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തിൽ എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, ഒട്ടകത്തെ അബ്ദുൽ മുത്തലിബിന് തിരിച്ചു കൊടുത്തു. അങ്ങനെ എന്തായാലും അബ്ദുൽ മുത്തലിബ് തിരിച്ചുപോയി, ഒരു സൈനികൻ നീക്കം നടത്തി, ആനകളെയുമായി മുന്നോട്ട് പോകുമ്പോൾ മക്കയുടെ അതിർത്തിയിൽ നിന്ന് ഉള്ളിലേക്ക് കടക്കാൻ ആനകൾ കൂട്ടാക്കുന്നില്ല. മഹ്മൂദ് എന്ന ആന വളരെ ഭീകരമായ ശരീരവും വലിയ ശരീരവുമുള്ള കൂട്ടത്തിലേറ്റവും വലിയ ആനയാണ് മഹ്മൂദ്, മുന്നിലൊന്നും അതിനെ മുന്നോട്ട് നടത്തിച്ചാൽ അത് അങ്ങനെ നിലത്താൻ ഒട്ടുകത്തിയിരിക്കും, മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ കുറേ അടിക്കുകയൊക്കെ ചെയ്തു, പക്ഷെ അത് മുന്നോട്ട് പോകാൻ തയ്യാറായില്ല. പിന്നെ അതിൻ്റെ വേറെ എന്തെങ്കിലും ഭാഗത്തേക്ക് തിരിക്കുമ്പോഴേക്ക് ആന എഴുന്നേറ്റ് മുന്നോട്ട് നടക്കും, വീണ്ടും ഈ ഭാഗത്തേക്ക് അവർ ശ്രമം നടത്തും, അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്നില്ല. എന്തായാലും ഇവർ ശക്തമായി മുന്നോട്ട് പോകാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക, അപ്പോഴാണ് അള്ളാഹു റബ്ബുൽ അഈസത്ത് അവൻ്റെ കാബ പൊളിക്കാൻ വരുന്ന ധിക്കാരികൾക്ക് മറുപടിയായി നേരത്തെ അബ്ദുൽ മുത്തലിബ് പറഞ്ഞതുപോലെ അവൻ്റെ വീട് സംരക്ഷിക്കാൻ അവൻ അവൻ്റെ സൈന്യത്തെ പറഞ്ഞേക്കാം. അള്ളാഹുവിൻ്റെ സൈന്യം വലിയ പടയുമായിട്ട് ആനകളെയുമായിട്ടാണ് അബ്രഹത്തുൽ നശ്രം വന്നിട്ടുള്ളത്. പക്ഷേ അള്ളാഹു ഈ ആനപ്പടക്കതിനെ ഉപയോഗിച്ചിട്ടുള്ളത് അവൻ്റെ സൃഷ്ടികളിലെ ഏറ്റവും ചെറിയ പക്ഷികളെ കൊണ്ടാണ്. പക്ഷികൾ കൂട്ടമായി ആകാശത്ത് നിന്ന് വന്നു, അവരുടെ ഇരുകാലുകളിലും തീക്കല്ലുകൾ, ചുണ്ടുകളിലും തീക്കല്ലുകൾ. ഈ പക്ഷികൾ എവിടെ നിന്നാണ് വന്നതെന്ന് അറിയില്ല, കൂട്ടം കൂട്ടമായി വന്നു. എന്നിട്ട് അവർ ഈ അബ്രഹത്തിൻ്റെ ആനപ്പട നിൽക്കുന്ന ഭാഗത്ത് മുകളിൽ വന്നിട്ട് ഈ കല്ലുകൾ
താഴോട്ടെറിഞ്ഞു.
ഓരോ യമനിൽ നിന്ന് അബ്രഹത്തിൻ്റെ കൂടെ വന്നിട്ടുള്ള ഓരോരുത്തരുടെയും തലയിൽ ഈ കല്ല് ഇട്ടു എന്നാണ്. ഇത് വീഴുന്നതോടുകൂടെ, തലയിൽ വീഴുന്നതോടുകൂടെ ആളുകൾ ഉരുകി ഒലിച്ചു പോകുന്ന രൂപത്തിൽ ആയി എന്നാണ്.
അതെ, തഫ്സീറുണ്ട് അല്ലേ, കല്ല് നരകത്തിൽ നിന്ന് കൊണ്ടുവന്നത്.
അതെ അതെ, അത് പ്രത്യേകമായി അങ്ങനെ തഫ്സീറുകളിൽ കാണാം. നരകത്തിൽ നിന്നുള്ള ചുട്ടുപഴുത്ത കല്ലുകളുമായിട്ടാണ് പക്ഷികൾ വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള പക്ഷികളായിരുന്നു ആ പക്ഷികൾ. ഈ കല്ല് തലയിലേക്ക് ഇടുന്നതോടുകൂടി അവരങ്ങനെ ഇല്ലാതെയായിപ്പോയി. സൂറത്തുൽ ഫീലിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ഗാസ്ഫിൻ മക്കൂൽ, ചവച്ച് തുപ്പിയ വൈക്കോൽ പോലെയായി മാറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം, ആ സംഭവം നടന്ന ആ ഒരു വർഷം 570 ക്രിസ്താബ്ദം 570 ആ വർഷമാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജന്മം കൊള്ളുന്നത്. അപ്പോൾ ഇതാണ് വളരെ ചുരുക്കി പറഞ്ഞാൽ ഈ സംഭവം. ഇനി നമുക്ക് ഈ സൂറത്തൊന്ന് ഓതി കേൾക്കാം. നമ്മുടെ ഹാഫിദ് മുഹമ്മദ് അബൂബക്കർ വളരെ ഫൈദി വളരെ ഭംഗിയായി പാരായണം ചെയ്യുന്ന ഒരു പാരായണ വിദഗ്ധനാണ്. ഇൻഷാ അല്ലാ സൂറത്തുൽ ഫീൽ ആദ്യം എങ്ങനെയാണ് ഓതി കേൾപ്പിക്കുന്നത്? ഓക്കെ, ഏറെ ആകർഷണീയമായ ഒരു പാരായണ രീതിയാണ് തർത്തീൽ. ഇൻഷാ അല്ലാ തർത്തീലും നമുക്ക് ഹാഫിദ് അബൂബക്കർ ഫൈദിയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയും ഇൻഷാ അല്ലാ.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من فَجَعَلَهُمْ كَعَصْفٍ مَأْكُولٍ.
മാഷാ അല്ലാ മാഷാ അല്ലാ, വളരെ മനോഹരമായി ഓതി കേൾപ്പിച്ചു നമ്മുടെ ഹാഫിദ് അബൂബക്കർ ഫൈദി. അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രത്യേകമായ ഒരു കഴിവ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ലോക പ്രശസ്തരായ ഖാരിഈങ്ങളുടെ ഹറമിലെ ഇമാമമാരുടെയൊക്കെ ശൈലികളിൽ വ്യത്യസ്തമായി ഖുർആൻ പാരായണം നിർവഹിക്കാറുണ്ട് അദ്ദേഹം അല്ലേ? അതെ, ഞാൻ അദ്ദേഹത്തിൻ്റെ പല പരിപാടികളും ആസ്വദിച്ചിട്ടുണ്ട്. പല സ്റ്റേജുകളിലും പല വേദികളിലും പല ചാനലുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ ഉണ്ടാവാറുണ്ട് അൽഹംദുലില്ലാ. ഇപ്പോൾ ഓതി കേൾപ്പിച്ചിട്ടുള്ള ഈ ഒരു ശൈലി
സ്വന്തമായിട്ടുള്ള ശൈലിയാണ്?
സ്വന്തമായിട്ടുള്ള ത്വാഹ ജുനൈദ് ഖുർആൻ പാരായണ ലോകത്ത് ശ്രദ്ധേയനായ ഒരു ജൂനിയർ ഖാരി എന്ന് പറയാം. ത്വാഹ ജുനൈദ് വളരെ ഭംഗിയായി പാരായണം ചെയ്യുന്ന ത്വാഹ ജുനൈദ് ആ ഒരു ശൈലിയാണ് ഏറെക്കുറെ ഇപ്പം പാരായണം ചെയ്തത്. എനിക്ക് അത് കേട്ടപ്പോൾ ത്വാഹ ജുനൈദിനെയാണ് മനസ്സിലേക്ക് വന്നിട്ടുള്ളത് അൽഹംദുലില്ലാ. അപ്പോൾ വളരെ മനോഹരമായി ഓതി. നമ്മൾ ചെറിയ ഇതിൻ്റെ ഒരു ആശയം ചെറിയ രൂപത്തിൽ പറയാം, എന്നിട്ട് ഇൻഷാ അല്ലാ ഇതിൻ്റെ പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചയിലേക്ക് നമുക്ക് വരാം ഇൻഷാ അല്ലാ. സൂറത്തുൽ ഫീൽ ഒന്നാമത്തെ ആയത്ത് ഒന്നുകൂടെ പാരായണം
ചെയ്യും.
ആനപ്പടയെ കൊണ്ട് നിന്റെ രക്ഷിതാവ് എന്താണ് ചെയ്തത് എന്ന് നീ കണ്ടില്ലയോ?
അലം യജഅൽ കൈദഹും ഫീ തൗലീം,
അവരുടെ കുതന്ത്രത്തെ പൂർണ്ണമായും നഷ്ടത്തിലാക്കി കളഞ്ഞില്ലേ അവൻ?
വഅർസല അലൈഹിം ത്വൈറൻ അബാബീൽ,
അങ്ങയുടെ രക്ഷിതാവ് അവരുടെ മേൽ ആനപ്പടയുടെ മേൽ കൂട്ടം കൂട്ടമായി പക്ഷികളെ പറഞ്ഞയച്ചു.
തർമീഹിം ബിഹിജാറതിൻ മിൻ സിജ്ജീൽ,
ആ പക്ഷികൾ മണ്ണിൽ നിന്ന് ചുട്ടെടുത്ത ചൂടുള്ള കല്ലുകൾ കൊണ്ട് ആനപ്പടക്ക് നേരെ എറിഞ്ഞു. അങ്ങനെ ആനപ്പടയെ ചവച്ച് തുപ്പപ്പെട്ട വൈക്കോൽ പോലെയാക്കി മാറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം വളരെ സംക്ഷിപ്തമായി അള്ളാഹു ഈ ഒരു അധ്യായത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ അധ്യായത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്, ലോകത്ത് എത്ര വലിയ സന്നാഹങ്ങളോടുകൂടി ആര് വന്നാലും അള്ളാഹുവിന് ആ സന്നാഹങ്ങളെ പരാജയപ്പെടുത്താൻ അവൻ്റെ സൃഷ്ടികളിലെ ഏറ്റവും നിസ്സാരരായ ജീവികൾ മതി. ചെറിയ പക്ഷികളാണ് ചെറിയ കല്ല് തീക്കല്ലുകളുമായി പറന്നു വന്നിട്ടുള്ളത്. ഇത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് കൂടുതൽ ബലം നൽകുന്ന ഒരു സംഭവമാണ് ഇതിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. മാത്രമല്ല, അബ്ദുൽ മുത്തലിബ് കാണിച്ചിട്ടുള്ള ആ ഒരു സൃഷ്ടാവ് അള്ളാഹു, സൃഷ്ടാവായ അള്ളാഹുവിൽ എല്ലാം തവക്കുൽ ചെയ്യുന്ന, എല്ലാം ഏൽപ്പിക്കുന്ന, ഭരമേൽപ്പിക്കുന്ന ഏറ്റവും ഉദാത്തമായ ഒരു ഒരു മാനസിക നില, അത് നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു സംഗതി കൂടിയാണ് ഈയൊരു അധ്യായത്തിലൂടെ. ഇൻഷാല്ലാ ഇനി നമുക്കിതിൻ്റെ പാരായണവുമായി ബന്ധപ്പെട്ട, തജ്വീദുമായി ബന്ധപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിലേക്ക് നമ്മുടെ ചർച്ചകൾ കൊണ്ടുവരാം. ഈ അധ്യായത്തിൽ വളരെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി സുക്കൂനുള്ള മീമാണ് അല്ലേ. സുക്കൂനുള്ള മീമ് ഈ സൂറത്തിൽ പലവരും ആവർത്തിച്ച് വരുന്നുണ്ട് അല്ലേ. ഒന്നാമത്തെ ആയത്തിലുണ്ട്, അതുപോലെ രണ്ടാമത്തെ ആയത്തിലും വന്നിട്ടുണ്ട്. ഏറെക്കുറെ പലപ്പോഴും ഉസ്താദുമാർ സുക്കൂനുള്ള മീമ് പരിചയപ്പെടുത്തുമ്പോൾ ഓതി കേൾപ്പിക്കാറുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫീൽ അല്ലേ. അപ്പം ഇതിൽ മീമിൻ, സുക്കൂനുള്ള മീമിൻ്റെ നിയമങ്ങൾ മൂന്നെണ്ണമാണ് അല്ലേ. ഈ മൂന്നെണ്ണം ഇദ്ഹാർ, ഇദ്ഗാം, ഇഖ്ഫാ. ഇതിൽ ഇഖ്ഫാഉം ഇദ്ഹാറും ഈ രണ്ട് നിയമങ്ങളും ഈ സൂറത്തിൽ വരുന്നുണ്ട് അല്ലേ. ഇദ്ഹാറും പലപോലും ആവർത്തിച്ച് വരുന്നുണ്ട്. നമുക്ക് ഒന്നുകൂടി പാരായണം ചെയ്ത് കേൾക്കാം. അതിൽ ഈ മീം ഉച്ചരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് പാരായണം എന്നുള്ളത് ഒന്ന് പ്രേക്ഷകർ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കണം ഇൻഷാല്ലാ. അപ്പോൾ ഹാഫിസ് ഉസ്താദ് ഒന്നുകൂടെ അത് ഓതി കേൾപ്പിക്കുന്നു.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل أَلَمْ يَجْعَلْ كَيْدَهُمْ فِي تَضْلِيلٍ وَأَرْسَلَ عَلَيْهِمْ طَيْرًا أَبَابِيلَ تَرْمِيهِمْ بِحِجَارَةٍ مِّن سِجِّيلٍ فَجَعَلَهُمْ كَعَصْفٍ مَأْكُولٍ.
മാഷാല്ലാ, ഇവിടെ ഇപ്പോൾ രണ്ടാമത് പാരായണം നിർവഹിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് മിഷാരി റാഷിദ് അൽ ആഫാസി, കുവൈത്ത് ജാമിഅ കുവൈത്തിലെ ഇമാമായ വളരെ പ്രശസ്തനായ, കുവൈത്ത് ടി വിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ സ്ഥിരമായി ഉണ്ടാവാറുണ്ട്, പ്രത്യേകിച്ച് റമദാനിലെ സ്പെഷ്യൽ പ്രോഗ്രാമുകളൊക്കെ
നടത്തുന്ന ഒരു പാട്ടുകാരൻ കൂടിയാണ്.
അതെ, വളരെ മനോഹരമായി പാട്ട് പാടും. എനിക്ക് ഞാൻ ഹാഫിൽ അബൂബക്കർ ഫദിയെ മനസ്സിലാക്കിയത് മിഷാരി റാഷിദ് അൽഫാസി നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അല്ലേ.
തീർച്ചയായും
അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അതേപോലെ പാടാൻ ശ്രമിക്കാറുണ്ട്, മനോഹരമായി പാടും. മിഷാരി റാഷിദ് അൽ ആഫാസിയുടെ അതേ ശബ്ദത്തിലും ആ ടോണും അനുകരിച്ചുകൊണ്ട് പാടാറുണ്ട് അൽഹംദുലില്ലാ. ഇൻഷാല്ലാ അടുത്തുള്ള അടുത്ത ദിവസങ്ങളിലും നമുക്ക് റമദാനുമായി ബന്ധപ്പെട്ട മനോഹരമായ മിഷാരി റാഷിദ് അൽ ആഫാസിയുടെ ഗാനങ്ങളൊക്കെ ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഒരു വരിയൊക്കെ വേണമെങ്കിൽ നമുക്കിതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം അൽഹംദുലില്ലാ. അപ്പോൾ ഇവിടെ മീം, സുക്കൂനുള്ള മീം, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിലും കഴിഞ്ഞിട്ടുണ്ട്. മീം പൊതുവെ ഇവിടെ നമ്മളിപ്പോൾ നാലാമത്തെ ആയത്തിൽ വന്നിട്ടുള്ള ഭാഗം അതൊന്നുകൂടെ ഓതി കേൾപ്പിക്കാം.
തർമീഹിം ബിഹിജാറതിൻ മിൻ സിജ്ജീൽ.
ഇവിടെ മീമ് വന്നു അല്ലെ, തർമീഹിം. അതിനുശേഷം വന്നിട്ടുള്ള അക്ഷരം പ്രേക്ഷകർ ശ്രദ്ധിക്കൂ, ഏതാണ്?
ബ
ആണ് അല്ലെ. മീമിന് ശേഷം ബ വന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ മൂന്ന് നിയമങ്ങളിൽ ഇഖ്ഫാ എന്ന നിയമമാണ് ഇവിടെ വരുന്നത്. മീമിന് ശേഷം ബ വന്നു കഴിഞ്ഞാൽ ഇഖ്ഫാ ചെയ്യണം. അവിടെ മീമിനെ ബയിലേക്ക് ഒരു ഒരൽപ്പം അവ്യക്തമാവുന്ന രൂപത്തിൽ ഇഖ്ഫാ എന്ന പദം തന്നെ സൂചിപ്പിക്കുന്നത് അവ്യക്തമാക്കുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഉന്നത്തായി മാറുകയാണ്, മീമിന്റെ ശബ്ദം ഒരു ഉന്നത്തിലേക്ക് മാറി അത് പിന്നെ ബയിലേക്ക് അങ്ങനെ കടന്നു പോവാണ്. അതാണ് ഇഖ്ഫാഇന്റെ രീതി. ഒന്നുകൂടെ ഓതി കേൾപ്പിക്കാം.
തർമീഹിം ബിഹിജാറതിൻ സിജ്ജീൽ.
അതെ, അവിടെ മീമിന് ശേഷം ബ വന്നപ്പോൾ നന്നായി ഉന്നത്ത് ചെയ്ത് വളരെ കൃത്യമായി ഇഖ്ഫ പാലിച്ചുകൊണ്ട് നമ്മുടെ ഫർദി ഉസ്താദ് ഓതി കേൾപ്പിച്ചു. അതുപോലെയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ വേറെയും മീമുകൾ വന്നിട്ടുണ്ട്. ഇതല്ലാത്ത ബാക്കി എല്ലാ മീമുകളും ഇദ്ഹാറാണ് അല്ലേ. ഒന്നാമത്തെ ആയത്തിലും രണ്ടാമത്തെ ആയത്തിലും മൂന്നിലും അതുപോലെ അവസാനത്തെ ആയത്തിലും ഒക്കെ വന്നത് ഇദ്ഹാറാണ്. ശരിക്ക് മീമിൻ്റെ ഒരു നിയമം ഇദ്ഹാർ. ഇദ്ഹാമിനെ മനസ്സിലാക്കാനുള്ളത് മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഹാം. ഈ ഇദ്ഹാം എന്ന പേരിൻ്റെ അവസാനത്തിൽ തന്നെ അക്ഷരമുണ്ട്
അല്ലേ.
ഇദ്ഹാം എന്ന പേരിൻ്റെ അവസാനത്തിൽ ആ മീമുണ്ട്. അപ്പോൾ മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഹാം എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി അല്ലേ. വളരെ എളുപ്പമാണ്. അതുപോലെ മീമിന് ശേഷം ബ വന്നാൽ, അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞ ഭാഗത്ത് മീമിന് ശേഷം ബ വന്നു, അപ്പോൾ ഇഖ്ഫാ. അപ്പോൾ മീമിനൊരു അക്ഷരമേ ഉള്ളൂ, മീമിന് ശേഷം മീമ് വരും. അല്ല, ഇദ്ഹാമിന് ഒരക്ഷരമേ ഉള്ളൂ, മീമിന് ശേഷം മീമ് വരും. ഇഖ്ഫാഇനൊരക്ഷരമേ ഉള്ളൂ, മീമിന് ശേഷം ബ വരും. ഈ രണ്ടക്ഷരവുമല്ലാത്ത അറബിയിലെ ഏതക്ഷരം വന്നാലും, ബാക്കി ഇപ്പോൾ 29 അക്ഷരങ്ങളിൽ നിന്ന് ഈ രണ്ടെണ്ണം മാറ്റി നിർത്തിയാൽ ബാക്കി 27 അക്ഷരങ്ങൾ വന്നാലും ഇദ്ഹാറാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ആയത്തിൽ വന്ന അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ഇവിടെ അലം തറ മീമിന് ശേഷം ത ആണ് വന്നത്, അപ്പോൾ ഇദ്ഹാറാണ്. അപ്പോൾ അടുത്ത ആയത്തിൽ അലം യജാൽ, അവിടെയും മീമിന് ശേഷം യ ആവുന്നു. അപ്പോൾ ഇദ്ഹാർ ചെയ്യുക. മീമെങ്ങനെയാണോ ഉള്ളത് അങ്ങനെ തന്നെ അതിനെ ഉച്ചരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ സൂറത്തിൽ നമ്മൾ കാര്യമായി മനസ്സിലാക്കുന്ന തജ്വീദിൻ്റെ ഒരു നിയമം മീമിൻ്റെ നിയമങ്ങളാണ്. ഇതിൻ്റെ മീമിൻ്റെ മറ്റ് നിയമങ്ങൾ ഇതിന് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ തുടർന്നുള്ള ദിവസങ്ങളിലും മറ്റുള്ള തജ്വീദുമായി ബന്ധപ്പെട്ട ചർച്ചകളും നമുക്ക് വരാനുണ്ട്. വളരെ ഭംഗിയായി വളരെ ആവേശത്തോടുകൂടി തിലാവ മജാലിസ് റമദാൻ്റെ പ്രേക്ഷകർ കാത്തിരിക്കുമ്പോൾ അടുത്ത ദിവസം പുതിയൊരു സൂറത്തുമായി വളരെ മനോഹരമായ പാരായണവുമായി അതിൻ്റെ ആശയ സംഗ്രഹവുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ജസാക്കും അല്ലാഹു ഖൈറൽ ജസാ, മഅസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.